சாவதானத்தில் மாற்றணும். சிறியொரு வரிய ஞான் நீங்களோடு பரையன் ஆகிரகிக்கிறது, பாரதத்தில க்ஷேத்திரங்கள் சைதன்யவத்தாகணும், ஆத்மீய சைதன்யம் துளும்பணும். கிறிஸ்தியானிக்கும் முஸ்லிமினும் பஞ்சசுத்தியோடு கூடி அகத்தேக்கு கேறான் சாதிக்கணும். ஆனக்கசத்தும் பிரேக் டான்ஸும் மிமிக்ரியும் பாலேயும் சினிமாட்டிக் டான்ஸும் கொண்டு அம்பலங்கள் விறங்கலிக்கருது. ஆவசியமில்லாத கதனையும் டைனமிட்டும் பொட்டிச்சு சல்ஃபரும் ஃபோஸ்பரஸும் செலீனியவும் பொட்டாசியவும் அலூமினியத்தின் ஓக்சைடு கொண்டு அந்தரீட்சம் மொத்தம் மலினீகரிச்சு விகிருதமாய சந்தையாய் மாறும் பாரதத்திலே க்ஷேத்திரங்கள், பிரத்யேகிச்சும் கேரளத்திலே க்ஷேத்திரங்கள். அது ஆத்மீய கேந்திரங்களாகணும். பரப்பனங்காடியில் நின்று வரவர்க்கு பிரசனம் வச்சு பிரசனம் உண்டாகும் க்ஷேத்திரங்களாய் மாறருது. அதெல்லாம் நன்மகளுடைய சிராகேந்திரமாகணும். விருத்தியும் வெடிப்பும் சைதன்யவும் துளும்பன சிறிய சிறிய க்ஷேத்திரங்களுக்கு மார்க்கதர்சகராக நீங்கள் சாதிக்கணும். பாரதத்தையும் கேரளத்தையும் மாற்றணுமெகில் சுவாமி விவேகானந்தன் பரஞ்சது, பாரதீயர்க்கு மனசிலாகும் பாஷ ஆத்மீயதையுடைய பாஷையான. விவேகானந்தன் பரையண்டாய் அமேரிக்கக்காரனை பிரோத்சாஹிப்பிக்கணுமெகில் பிசினஸ் சப்ஜெக்ட் பரையணும், இங்கிலீஷ்காரனை பிரோத்சாஹிப்பிக்கணுமெகில் பவர் அதிகாரத்தை குறித்து பரையணும், ஜப்பான்காரனை பிரோத்சாஹிப்பிக்கணுமெகில் பாட்ரியோட்டிசம் தேசஸ்நேகத்தை குறித்து பரையணும், ஃப்ரெஞ்சுகாரனை பிரோத்சாஹிப்பிக்கணுமெகில் சௌந்தர்யத்தை குறித்து பரையணும். இது ஒன்றும் ஈ நாட்டில் வர்க் செய்யல. இவட வர்க் செய்யுது ஆத்மீயத மாத்திரம். அதுகொண்டு நம்ம ஆத்மீய கேந்திரங்கள் உஜ்ஜலமாய சைதன்யவத்தாய விருத்தியுள்ள சைதன்யம் துளும்பன சயின்டிஃபிக் ஸ்பிரிச்சுவாலிட்டியுடைய கேந்திரங்களாக்கி மாற்ற நமக்கு ஓரோருத்தர்க்கும் உத்தரவாதித்வம் உண்டு. க்ஷேத்திரத்தில் போகிறவரானில் ஆ க்ஷேத்திரத்தின் நன்ம நீங்களோட மக்களில் நன்மகள் உண்டாகணும் ஆகிரகிக்கிறது போல ஈ க்ஷேத்திரத்திலும் நன்மகள் உண்டாக நீங்களுக்கு ஒரு அல்பம் சமயம் மாற்றி வைக்க சாதிக்கணும். அதேபோல அடுத்த பேரகிராஃப் பத்திரமாத்தியம பிரவர்த்தகருடைய அடுத்து பரையானது, ஈ நாடினே அவஹேளிக்கருது, ஈ நாடினே அபகீர்த்திப்படுத்தருது. டாக்டர் APJ அப்துல் கலாம் அது இஸ்ராயேலில் போயப்போ கண்ட காய்ச்ச விவரிக்கண்டாய். அது பண்ணு இஸ்ராயேல் என்ன ராஜ்யத்தை அபகீர்த்திப்படுத்த ஒன்றும் இஸ்ராயேலுக்காரு பிரசீகரிக்கல. அப்படி எந்தெங்கிலும் பிரசனம் உண்டில் மூணாமத்தையோ நாலாமத்தையோ பேஜில் சிறுதாய்ட்டு கொடுக்க மாத்திரம் அவனவன்ட்ராஷ்டத்தையும் ஈராஷ்டத்தையும் அபகீர்த்திப்படுத்துவான் வெம்பல் கொள்ளுன்னவரான கேரளத்திலே பத்திரமாத்தியமங்களில் பலதும். அதுலாயிருந்து எங்கில் வெறுத ஒன்று சிந்திக்க, ஒரு பிரசனம் வைக்கல் எந்தெல்லாம் இஷ்யூ ஆக்கி ஒரு அம்பலத்தில் பிரசனம் வச்சது, ஆர்க்கா இதில் விசுவாசம் உள்ளது, அது தேவஸ்வம் போர்டும் குறச்சு ஆள்க்காருமாய் பந்தப்பட்டதினே எத்த சானலிலா வந்தது, எத்த பத்திரங்களிலா வந்தது, இது எந்த ஆயிருந்து கார்கிலில் பாகிஸ்தான்கார் இந்தியையை ஆக்கிரமிச்சப்போ வராத்த அத்தையும் சீரியஸ் ஆயிருந்து 18 வருஷம் முன்பு ஒரு அம்மச்சி வீணது. இது ஆர் என்ட்டு அது தான் பண்ணிட்டு ஆ சமயத்து எங்கு போதம் உண்டாயிரல்ல, அப்போ உண்டாயிரல்ல, அது முன்பு உண்டாயிரல்ல, பின்னே இல்ல. இதுனையான எடுத்து ஒரு இஷ்யூ ஆக்கி மாற்றி இண்டியா விஷன் CNN IBN இது எல்லாம் காணிச்சப்போ இது தன்னையான ஜெர்மனியிலும் பிரான்சிலும் அமேரிக்கிலும் ரஷ்யிலும் இங்கிலண்டிலும் காணிச்சது. பாரதத்தில் கேரளத்தில் ஸ்திரீகளுக்கு பிரவேசனம் இல்ல தேவாலயத்தில் ஒரு ஸ்திரீ 18 வருஷம் முன்பு க்ஷேத்திரத்தில் வீணதின் கேரளம் கத்துகையான என்ன வார்த்த. அவர்க்கு ஈ வார்த்த எவ்வளா கிட்டியது? நம்ம பத்திரமாத்தியமங்கள் இவட நின்று கத்திச்சு விடனது எந்தெல்லாமா கத்திச்சு விடனது? அவனவன் நாடினே அவனவன் பைதகத்தை அவனவன்ஸ்காரத்தை அபகீர்த்திப்படுத்த ஏது சிறிய அனுபவம் உண்டாயாலும் அது முழுவதும் இஷ்யூவான. சில தியான கேந்திரங்களில் ஆழ்சையில் ஆழ்சையில் ஆள்க்காரு மரிக்கணும், ഒരാളും അന്വേഷിക്കാനില്ല. ഓരോ ആഴ്ചയും മരിച്ചു കഴിഞ്ഞ എട്ടാഴ്ചകളിൽ കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തില് ഒരു പത്രമാധ്യമക്കാരും അന്വേഷിച്ചിറങ്ങിയില്ല. ഒരു സന്യാസി ആരെയോ കൊന്നു എന്ന് പറഞ്ഞ് പട്ടാളത്തിനെയും കൊണ്ട് ആന്ധ്രാപ്രദേശത്ത് പോയിട്ട് അറസ്റ്റ് ചെയ്തവര് എന്തുകൊണ്ട് ഇവിടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നില്ല. അറിഞ്ഞൂടാ, ആർക്കൊക്കെയോ വേണ്ടി പത്രമാധ്യമങ്ങൾ സത്യത്തിന്റെ അന്വേഷകരായി പോകുന്നു. പത്രമാധ്യമത്തിലെ പ്രവർത്തകരെ ഞാനൊന്നും പറഞ്ഞതല്ല. ഒരു വരി തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഏതോ ഒരാള് പത്രമാധ്യമ പ്രവർത്തകരെ പിതൃശൂന്യൻ എന്ന വാക്കിൽ ഉപയോഗിച്ചു. ലോകത്തിൽ ഒരു പിതൃശൂന്യനെ ഉള്ളൂ, കറക്റ്റ് മതപ്രകാരം ജനിച്ച ഒരാള്. അതിവിടെ അല്ല ജനിച്ചത്, പാലസ്തീനിലാ. അദ്ദേഹം മാത്രമാണ് കന്യാമറിയത്തിൽ നിന്ന് ജനിച്ചത്. അദ്ദേഹത്തിന് മാത്രമേ അച്ഛനില്ലെന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ അച്ഛനില്ലാതെ ജനിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ടതിന് പകരം എന്താ അതിൽ കാട്ടിക്കൂട്ടിയത്? കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞതല്ല, നമുക്ക് വിഷമവുമില്ല. പക്ഷെ അതെല്ലാമാണോ ഇപ്പുറത്തെ ഇഷ്യൂ ആയിട്ടുള്ളത്? ഈ നാടിൽ നടക്കുന്ന ബോംബ് സ്ഫോടനം, ഈ നാടിൽ നടക്കുന്നതായ വടിവാളും അതുപോലെ ചങ്ങലയും പിടിക്കുന്നത്, ഈ നാടില് ബോംബ് ഉണ്ടാക്കുന്നത്, എത്രയെല്ലാം സ്ഥലത്ത് എക്സ്പ്ലോസീവ്സ് കണ്ടെത്തുന്നു, ഇതല്ലേ ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ്? ശബരിമലയിൽ ഏത് അമ്മച്ചി വീണാൽ എന്താ, ആര് പ്രശ്നം വെച്ചാൽ എന്താ, ആര് അമ്പലത്തിൽ പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ? ഇവിടെ ഈ നാടിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങൾ നടന്ന് പുറത്തൊന്നും അറിയാതെ വാനിഷ് ചെയ്തു പോകുമ്പോൾ പത്രമാധ്യമത്തിലെ പ്രവർത്തകരെ രണ്ട് കയ്യും കുപ്പി തൊഴുതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ നാടിന്റെ സുരക്ഷ, നാടിന്റെ നന്മ, നാടിന്റെ ചൈതന്യവത്തായ പൈതൃകം, ഇതിന് സംരക്ഷകരാവുക. നാടിനെ അവഹേളിക്കുന്നത്, നാടിനെ അപകീർത്തിപ്പെടുത്തുന്നത്, നാടിനെ തകർക്കുന്നത് അതാരായാലും അവിടെയാണ് നിങ്ങളുടെ പേനയും ചലിക്കേണ്ടത്, പത്രവും ക്യാമറയും ചലിക്കേണ്ടത്. അതിന് സാധിക്കുമ്പോഴാണ് പത്രമാധ്യമങ്ങള് മാനവീക നന്മയുടെ ഉദാത്ത കിരീടവും വെച്ചുകൊണ്ട് നിർത്തുന്നത്. തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം, സാധിക്കും. അതിന് പത്രമാധ്യമ പ്രവർത്തകരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, നല്ല കാര്യങ്ങൾ അവരെ അറിയിക്കുക, എല്ലാവരെയും അറിയിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടികൾ നടത്തുമ്പോൾ സംഘാടകരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ തേജസ് എന്ന പത്രത്തിന് കൊടുത്തോ? സർ അത് മുസ്ലിം പത്രമാണ് സർ. ദേശാഭിമാനിക്ക് കൊടുത്തോ? സർ അത് കമ്മ്യൂണിസ്റ്റ് പത്രമാണ് സർ. നിങ്ങളോട് ആര് പറഞ്ഞു പത്രം ആരുടെയാണെന്ന് അന്വേഷിക്കാൻ? നിങ്ങൾ തേജസ്സിൽ കൊടുക്ക, കറക്റ്റ് മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലും. നിങ്ങൾ ദേശാഭിമാനി കൊടുക്ക, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലും കയറി ചെല്ലും. അല്ലാതെ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റില്ല, ഇത് പത്രം തന്നെ അകത്തേക്ക് കയറി ചെല്ലും, എന്താ കുഴപ്പം? അങ്ങനെ ചിന്തിച്ചിട്ടില്ല സർ. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഏത് പത്രമായാലും ഏത് മാധ്യമമായാലും ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ പത്രവും സന്ദേശം വഹിക്കുന്നവരാണ്. നന്മകളുടെ സന്ദേശം കൊടുത്താൽ അവര് നന്മയുടെ സന്ദേശവും വഹിക്കാതിരിക്കില്ല. അവർക്കും അറിയാം സമൂഹത്തിന്റെ ധർമ്മബോധം എന്തെന്ന്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവര് നന്മകൾ നിങ്ങൾ ചെയ്യുമ്പോൾ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവര് ലോക ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പെടുത്താതിരിക്കട്ടെ, അവരെ വിമർശിക്കുകയല്ല, അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക. നന്മകൾ ജനതയ്ക്ക് അറിയിക്കാൻ വേണ്ടി നല്ല ലേഖനങ്ങൾ എഴുതുക, നല്ല കൊട്ടേഷൻസ് കൊടുക്കുക, ആ ദിനത്തിന്റെ പ്രത്യേകതകൾ കൊടുക്കുക, അനുഭവങ്ങൾ കൊടുക്കുക, നല്ല വാർത്തകൾ കൊടുക്കുക. അതവർ പ്രസിദ്ധീകരിക്കാതിരിക്കില്ല. കാരണം എല്ലാ പത്രത്തിനും പത്രധർമ്മത്തിന്റെ മൂല്യം അറിയാം. നന്മകൾ കിട്ടാത്തത് കൊണ്ട് ഇടാത്തവരുമുണ്ട്. നന്മകൾ കൊടുക്കാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, പത്രമാധ്യമ പ്രവർത്തകര് നമ്മളുടെ കൂടെ ഉണ്ടാകാതിരിക്കില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അനുഭവം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ നടത്തിയ ജസ്റ്റ് പ്രസ് കോൺഫറൻസിൽ എത്ര ഗംഭീരമായിട്ട് ആ പ്രസ് മാധ്യമം റെസ്പോണ്ട് ചെയ്തത്. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും സർവരും പല പ്രാവശ്യം കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? കാരണം നമ്മൾ അവരെ അറിയിച്ചു, അവരുടെ അനുഗ്രഹാശിസുകൾ വേണമെന്ന് പറഞ്ഞു, സഹകരണം വേണമെന്ന് പറഞ്ഞു, ഇതിൽ വർഗീയത ഇല്ലെന്ന് അറിയിച്ചു. ഇതൊരു മതത്തിനും വേണ്ടിയുള്ളതല്ല, രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാ. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ മാനവരാശി തയ്യാറായതുപോലെ അത്ര മാധ്യമങ്ങൾ തയ്യാറായി. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അനുഭവം. അതുകൊണ്ട് നിങ്ങൾ എവിടെ കർമ്മം നല്ലത് കണ്ടാലും നല്ലത് കേട്ടാലും നല്ലത് ചെയ്താലും പത്രമാധ്യമ പ്രവർത്തകരിലൂടെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്കിലേക്ക് എത്തിക്കാനുള്ള ധർമ്മബോധം കൂടി നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുന്നു. ബുദ്ധിജീവികളുടെ പത്രം നോക്കി ബോറടിച്ചോ? വലിയ താമസം ഇല്ലാതെ നിർത്താം, കൂടുതൽ മുമ്പോട്ട് പോകണില്ല. ബുദ്ധിജീവികളുടെ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിജീവികളുടെ ലക്ഷണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 94 ലക്ഷണമാണ് ഉള്ളത്. ആടിൻ്റെ ലക്ഷണം, പശുവിൻ്റെ ലക്ഷണം, ബുദ്ധിജീവികളുടെ ലക്ഷണം പോലെ 94 ലക്ഷണങ്ങൾ ചേർത്ത് ഒരു നല്ല രീതിയിൽ 5000 നോട്ടീസ് ഇറക്കി എല്ലാ ബുദ്ധിജീവികൾക്കും പോസ്റ്റലായിട്ട് അയച്ചു, എല്ലാ ബുദ്ധിജീവികൾക്കും അയച്ചു. അതോടുകൂടി പത്രമാധ്യമങ്ങളിൽ ബുദ്ധിജീവി പ്രയോഗമില്ല. ഇപ്പൊ ബുദ്ധിജീവി പ്രയോഗമേ ഇല്ല. മാത്രമല്ല, സാംസ്കാരിക നായകന്മാരെന്ന ആൾക്കാരായി അവർ മാറി. ഇപ്പൊ കൂട്ട ഒപ്പിട്ട് ഒന്നും അവർ പത്രങ്ങൾക്ക് കൊടുക്കണില്ല. കൂട്ടയോട്ടം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ദേശസ്നേഹം ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗമാണ് ഈ അറ്റം മുതൽക്ക് അറ്റം വരെ കൂട്ടയോട്ടം നടത്തുക. അവിടെ ഹോർലിക്സ് കമ്പനിക്കാരനെ പിടിച്ച് നിർത്തിയിട്ട് റെഡിയാക്കി വയ്ക്കുക ഹോർലിക്സ് ബിസ്ക്കറ്റും ഹോർലിക്സ് സൊല്യൂഷനും. കാരണം കൂട്ടയോട്ടത്തോടുകൂടി അവന് ദേശസ്നേഹം വളർന്നു. മുമ്പിലോടിയത് കളക്ടർ, പുറകിലോടിയത് DYSP. എൻ്റെ ഈശ്വര, ഇങ്ങനെ ദേശസ്നേഹം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഈ നാട് എന്നേ നന്നായി പോകുമായിരുന്നു. ഇത് ജവഹർലാൽ നെഹ്റു മരിക്കുന്നതിന് മുമ്പ് അറിയിക്കേണ്ടതായിരുന്നു. അദ്ദേഹം പിള്ളേരിൽ നല്ല ബോധം ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമാക്കി മാറ്റി. അതേപോലെ ഇതുപോലെ വല്ലതും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നില്ല കൂട്ടയോട്ടം കൊണ്ട്. ഇപ്പം അതില്ല. കാരണം ഇപ്പം ചങ്ങലപിടുത്തം ഇല്ല. കാരണം ബുദ്ധിജീവികൾക്ക് മനസ്സിലായി തുടങ്ങി, ഈ ചങ്ങലപിടുത്തം കൊണ്ടൊന്നും ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. മൊത്തം ട്രാഫിക് ബ്ലോക്കായി, പെട്രോളും ഡീസലും പോകുമല്ലാണ്ട് വേറെ ഒരു പിടുത്തവും ഇല്ല. ബുദ്ധിജീവികൾ മാറിത്തുടങ്ങി. ഒരു ബുദ്ധിജീവിയുടെ അടുത്ത് ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു. ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഞാൻ പോയതിന് ശേഷം അദ്ദേഹം താമസിക്കാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു, പരിചയപ്പെടുത്തി. ഡോക്ടർ സുകുമാരൻ നായർ എന്നെ പരിചയപ്പെടുത്തി ബുദ്ധിജീവിയെ. അപ്പോൾ ഡോക്ടർ ഗോപാലകൃഷ്ണന് എന്നോട് പുച്ഛമാണല്ലേ എന്ന് ബുദ്ധിജീവി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ലോകത്തിൽ ഒരാളോടും എനിക്ക് പുച്ഛമില്ല, ഞാനെന്തിനാ പുച്ഛിക്കുന്നത്? പിന്നെ എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? പലരും പുഷ്പാഞ്ജലി നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്തുക. അതെ, ഒന്നും അങ്ങക്ക് തോന്നരുത്, അങ്ങ് വേഗം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പുഷ്പാഞ്ജലി നടത്തുന്നത്. ഈ മനുഷ്യൻ്റെ നെഞ്ചൊന്ന് കത്തിയത് എനിക്ക് മുഖത്ത് കാണാം. പിന്നെ അയാൾ ബുദ്ധിജീവി പദം വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഹിന്ദുവായ ബുദ്ധിജീവി ഒരു സുവിശേഷ പ്രസംഗവും ഉദ്ഘാടനം ചെയ്യാൻ പോണില്ല. അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം ഉദ്ഘാടനം ചെയ്യില്ല, അങ്ങേരുടെ പ്രധാന ജോലി. ഇപ്പം അതൊക്കെ നിർത്തി, മറ്റൊരു ബുദ്ധിജീവിയും നിർത്തി. ഭാര്യയെ രാത്രി കാണാറുണ്ട്, പകൽ കാണാറില്ല, സംസാരിക്കാറുണ്ട്, ഇപ്പം സംസാരിക്കാൻ പറ്റണില്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. എന്താ കാരണം എന്നറിയോ? ബുദ്ധിജീവിയുടെ ലക്ഷണം കയ്യിൽ കിട്ടിയപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ലക്ഷണമാണോ ഇത് എന്നൊരു സംശയം തോന്നിത്തുടങ്ങി. അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ ഈ കാറ്റഗറി പെട്ടതല്ല എന്ന് തന്നെത്താനെ തോന്നിയതാണെന്ന് തോന്നുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരക്ഷരം പോലും ഒരാളെ കളിയാക്കാനല്ല. ബുദ്ധിജീവി ചമഞ്ഞ് പലരും ഈ നാടിൻ്റെ പൈതൃകത്തെയും നാടിൻ്റെ നന്മയെയും അവഹേളിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ നടന്നിരുന്നു. അവരെ അറിയിക്കേണ്ടതുപോലെ പതുക്കെ അറിയിച്ചപ്പോൾ അവർക്ക് അറിയേണ്ട വിധത്തിൽ അറിയാൻ സാധിച്ചു. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സാധിക്കണം. അതിന് ഞാൻ പാലക്കാടിലെ ധാരാളം ബുദ്ധിജീവികളെ നമ്മുടെ ആരാധ്യനായ ശങ്കരനാരായണനും ഹരിദാസാറും ചെന്ന് കണ്ട് തൊഴുത് അവരോട് സംസാരിച്ചിട്ട് അവരൊക്കെ മതം മാറ്റി, മൊത്തത്തിനെ മതം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലക്കാടിലെ ബുദ്ധിജീവികളില്ല. എന്താ കാരണം? ഇവരെ രണ്ടുപേരാ കാരണം. കാരണം എല്ലാവരെയും മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇതെടുത്തു പറയാൻ കാരണം പലരും പലതാണെന്ന് ധരിച്ച് ഈ നാടിൻ്റെ നന്മയെയും പൈതൃകത്തെയും ആരാധ്യമായ ദേശസ്നേഹത്തെയും അവഹേളിച്ച് ഈ നാടിൻ്റെ മൊത്തം പൈതൃകത്തിൻ്റെ അവകാശികൾ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മുദ്രകുത്തി തടി തപ്പുന്ന ഒരു രീതി അത് മാറ്റണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമല്ല ഈ നാടിൻ്റെ പൈതൃകം. ഈ നാടിൻ്റെ പൈതൃകം എല്ലാവരുടേതുമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വ്യംഗ്യാർത്ഥത്തിൽ പ്രസംഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇവരെ മാറ്റാൻ സാധിച്ചു. ബുദ്ധിജീവികൾ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ട്. അവർക്ക് പ്രസംഗിക്കേണ്ട വിഷയം നമ്മൾ കൊടുക്കാം. അതിന് കടന്നാൽ ഇപ്പുറത്തുള്ളവൻ്റെ കയ്യിൽ ഒരു നോട്ട് കൊടുക്കാം, പെട്ടെന്ന് നിർത്തിക്കോളും. ഇതൊക്കെ നല്ല കൺട്രോളാണ്. പശുവിന് മൂക്ക് കയറിടുന്നത് എന്തിനാണ്? സ്പീഡിൽ ഓടാതിരിക്കാനാണ്. അത് തന്നെ ചെയ്യാൻ സാധിക്കണം. പതുക്കെ കൺട്രോള് ഒന്ന് പിടിച്ചുകൊണ്ട് ഇവരെയും നമുക്ക് മാറ്റണം. മാറ്റി സൈലന്റ് ആക്കലല്ല, ബുദ്ധിജീവികളെ മാറ്റി ഈ രാഷ്ട്രത്തിൻ്റെ നന്മ അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ കുറെ കൂടി നല്ല രീതിയിൽ അത് പ്രസിദ്ധീകരിക്കുമെന്ന് മാത്രമല്ല സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യും. അമ്മമാര് മാറണം, മാതാപിതാക്കൾ മാറണം, അധ്യാപകർ മാറണം, വിദ്യാർത്ഥികൾ മാറണം, നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങളും നേതാക്കളും മാറണം, നമ്മളുടേതായ പത്രമാധ്യമ പ്രവർത്തകർ മാറണം, നമ്മളുടെ ഗവൺമെന്റിന്റെ സെർവൻസ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് മാറണം. മാറ്റണം. ചെറിയ ചെറിയ രീതിയിൽ സ്വധർമ്മത്തെ കുറിച്ച് ബോധമുണ്ടാക്കുക. ബുദ്ധിജീവികൾ മാറണം. പിന്നെ നമ്മളെല്ലാം അടങ്ങുന്ന പൗരന്മാരും സാവധാനത്തിലൊന്ന് മാറിയാൽ ഈ നാട് മാറാതിരിക്കില്ല. ഇപ്പൊ പറഞ്ഞ എല്ലാവരും കൂടി ചേർന്നതാണ് ഈ ഭാരതത്തിന്റെ പൗരന്മാര്. ഈ ആറ്റം ബോംബ് രണ്ടെണ്ണം 1946-ൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും വീണ് ചാരമായ ജപ്പാന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ഉജ്ജ്വലമായ രാഷ്ട്രത്തിൻ്റെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ അഗ്നിപർവ്വതങ്ങളുടെ നാടായ ഉദയസൂര്യന്റെ നാടായ ജപ്പാന് സാധിക്കുമെങ്കിൽ ഭാരതത്തിനും അത് സാധിക്കും. ഭാരതത്തിനത് സാധിക്കാതിരിക്കില്ല. ഇന്ത്യ 60 വിഷൻ ആൻഡ് മിഷൻ, അതിന് ചെറിയൊരു ഉദ്ദേശമേ ഉള്ളൂ. പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മളുടെ മനസ്സിനകത്ത് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനമുണ്ട്, ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സ്നേഹമുണ്ട്, രാഷ്ട്ര പൈതൃകത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. അതില്ലായിരുന്നു എങ്കിൽ ഇത്രയും വ്യക്തികൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമായിരുന്നില്ല. ആ ബോധം ഉണ്ടായിരുന്നില്ല. വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങൾ ഇവിടെ ഇരുന്നത്. ഉറപ്പിച്ചു പറയാം, എന്റെ സബ്ജക്ട് ബയോകെമിസ്ട്രിയാ. ഞാൻ ഇപ്പോ ഒരു പാരഗ്രാഫ് ബയോകെമിസ്ട്രി പറയാം, ഒരൊറ്റ ആൾ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾ പറയും കേട്ടയിടത്തോളം മതി, ഇനി ഞങ്ങൾ പോവാണ് സർ. അപ്പോൾ ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് കൊണ്ടല്ല നിങ്ങളിരുന്നത്. നിങ്ങളിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വികാരവും വിചാരവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളിരുന്നത്. നിങ്ങൾക്ക് നല്ല അമ്മയാകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല പിതാവാകണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും തൊഴുതു നിൽക്കുന്ന മക്കളായി നിങ്ങളുടെ മക്കളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവരിച്ച് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവര് സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അവർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ കാല് തൊട്ട് നമസ്കരിച്ചാൽ നിങ്ങളുടെ ശരീരവും മനസ്സും കൂരി തരിക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ട്. நீங்கள மக்கள் நன்ம நிறைய உஜ்ஜலமாக தர்மபோதம் உள்ளவராகணும் நீங்கள்க்கு ஆகிரகம் நீங்கள மக்களை படிப்பிக்க அத்யாபகர் நல்லவராகணும் ஆகிரகம் ஏற்றவும் உஜ்ஜலமாக ஸ்கூலில் நீங்கள் ஆக்கியப்பழும் ஆ குட்டிக்கு வேண்டதெல்லாம் கிட்டுண்டோ என்ன்விக்க நீங்கள் ஆகிரகம் நீங்கள் ஆகிரகம் எல்லாவரும் தார்மிக போதம் உள்ளவராகணும் ஆகிரகம் ஈ ஆகிரகத்தினே பாரதீயர் பரையும் இச்சாசக்தி ஈ ஆகிரகத்தினே பாரதீயர் பரையும் இச்சாசக்தி உண்டாகணும் பத்தாம் க்ளாஸ் போலும் படிக்காத்த ஆல்பர்ட் ஐன்ஸ்டீன் ஈ ஆட்டம் போம்பின் இக்குவேஷன் கண்டுபிடிக்க சாதிச்சது இச்சாசக்தி உள்ளது கொண்டான ரஷ்யக்காரனாய கோர்பச்சேவின் பகவத்கீத மொத்தம் பைஹார்ட் படிக்க சாதிச்சது இச்சாசக்தி உள்ளது கொண்டான ஆல்பர்ட் ஐன்ஸ்டீன் ஈ பகவத்கீதையுட ஏது கொட்டேஷனும் தலங்கும் விலங்கும் பரையன் காரணம் அது அது இச்சாசக்தியை ஒத்திரி அதிகம் சைதன்யவத்தாக்கியது கொண்டாடு ஆ இச்சாசக்தி நீங்கள் கொண்டு கோரிச்சொரியும் மழையத்தும் நீங்கள் ஈ க்ளாஸ் ரூமில் ஈ ஓடிட்டோரியத்தில் வந்து கோரிச்சொரியும் மழையத்து பண்டு இப்பிரகாரம் ஒரு பிரபாஷணம் உண்டாயிரங்கில் மழக்காறு கண்டா மதி நம்ம வரில ஒரு ஜஸ்டிஃபிக்கேஷன் ஆகி மழ பெய்யோன்னு வராதிருந்தது எதுபயவராயிருந்து நம்ம நம்ம மாறி மழையாணும் வரும் இளட பிரசங்கம் ஒத்திரி கேட்டிட்டு அது தனியாக இயல் போனதறியா அது அறிஞ்சிட்டும் நீங்கள் வரும் இளி இதுலாண்டு பின்னா பையன் போகிறது தனிக்கு அறிஞ்சூட இல்ல என்னாலும் போகாம் என்ன காரணம் நீங்கள மனசினகத்தே உல்கடமாய இச்சாசக்தி அது ஒன்று ஜானசக்தியாக்கி மாற்ற இப்போ நீங்களுக்கு தாராளம் காரியங்கள் அறியா நீங்களில் பலர்க்கும் ஒன்றும் அறிஞ்சுகூடா என்னும் நீங்களுக்கு அறியா இனி அறியேண்டது இது அறியேண்டதான என்னறியணும் அறியானுள்ள காரியங்கள் கையெத்தாவுன தூரத்துண்டு இடக்கு காறில் யாத்திரையுபோல் அடுக்களையில் பட்சணம் பாகம் செய்யுபோல் காட்டிலில் கிடக்கன் போகும்போது கார்டனில் சரியாக்குபோல் ஒன்று சுவிட்ச் ஓன் செய்து கேட்க நீங்கள் அது படிச்சு கழிஞ்சால் பலப்பழும் ஞான் அங்கோட்டும் இங்கோட்டும் போகும்போ பாலக்காடு வரும்போ மாத்திரம் ஒரல்பம் நெஞ்சினகத்து எந்தோ தோணாறு துக்கமாணோ வேதனையாணோ விஷமமாணோ சந்தோஷாணோ எந்த அறிஞ்சூடா ஓரோருத்தரும் என்னை காணனது அவருடைய வீட்டுக்காரனாய்டா பலரும் வந்து நமஸ்கரிக்கணும் இதுக்கு யோகியத உள்ள வக்தி ஆனோ ஞான் ஒரு அம்சம் யோகியத எங்கில்ல சிலர் வந்து பயாற அங்கு மகாபண்டிதரான ராத்திரி வீட்டில் சென்று கிடக்குபோ சிக்காற ஈ மகாசாகரம் போல அறிவுள்ள ஒரு ராஷ்ட்ரத்தின் அறிவிட் மகாசாகரத்தில் நின்று அரபக்கட்டு வெள்ளம் கொண்டு நடக்கிற நம்ம எவடத்தை பண்டிதனாகும் பத்து ஜென்மம் ஜனிச்சால் ஒரு பக்கட்டு வெள்ளத்தில் கூடுதல் கொண்டு போய் நடக்க சாத்தியமல்ல என் பாலக்காடுகாராய குடும்பாங்களே சாதிக்கல அத்தையும் உண்டு நாட்டில் படிக்க அது ஓர்க்கானும் சாதிக்கணில் பின்னே நீங்கள் எந்த கொண்டா ஞான் பண்டிதனாணும் தோன்றது நீங்கள் ஒன்றும் அறியாத்தது கொண்டு அதுகொண்டு மாத்தான தோன்றது நீங்கள் அல்பம் படிச்சால் அறியா இனி இளட பிரபாஷணத்தில் ஞாபக போகல காரணம் இளை பரையதே எங்கறியா எங்கள் பரையாதிக்கல எந்த சிம்பிளிசிட்டியோ ஹியூமிலிட்டியோ தாழ்மையோ எளிமையோ கொண்டு கோபாலகிருஷ்ணன் பரையதல்ல இது இதுதான் FACT ஃபாக்ட் ட்ரூத் இதுதான் ட்ரூத் அதுகொண்டு நம்ம மனசினகத்து திங்கி நிறைய இச்சாசக்தியே தலைச்சோறினகத்து திங்கி நிறைய ஜானசக்தியாக்கி மாற்ற ஈ நோட்டீஸில் நீங்கள் தந்திருக்கிற ஆ கர்மம் நிர்வகிக்க அது கிரியாசக்தியாக்கி மாற்ற எனிக்கு உறப்புண்டு பாலக்காடு என்னும் நன்மையுடைய கூட்டத்தில் நிற்கிறவரான இண்டியன் இன்ஸ்டிடியூட் ஆஃப் சயின்டிஃபிக் ஹெரிட்டேஜிண்ட் பிரவர்த்தனங்களுக்கு இனியும் நீங்கள் கூட்டத்தில் உண்டாகணும் மழுவஞ்சேரி மகாதேவக்ஷேத்திரத்திலேக்கு வரணும் நீங்கள் எத்த பேர் வந்தாலும் ராத்திரி தங்கான சௌகரியம் மழுவஞ்சேரி மகாதேவக்ஷேத்திரத்திலுண்டு നിങ്ങൾക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ അവിടെ സൗകര്യമുണ്ട്. നിങ്ങൾ പാലക്കാടുകാരാണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡ് പോലും കൊണ്ടുവരാതെ നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം. ഒരു വെരിഫിക്കേഷനും വേണ്ട, പാലക്കാട് ജില്ലയ്ക്കകത്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങൾക്ക് അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാരണം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഭവത്തിൻ്റെ പരമ്പരകൾ, അനുഭൂതിയുടെ പരമ്പരകൾ, അത് വാക്കുകൾ കൊണ്ട്, മുഖത്തിലെ എക്സ്പ്രഷൻ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ്. നിറഞ്ഞ ഹൃദയത്തോടുകൂടി വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടി ഇവിടെ വന്ന് സുസ്മയര വദനരായി പ്രവർത്തിച്ച് കർമ്മമണ്ഡലത്തിലിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം.